ഇത് SBS റേഡിയോ മലയാളം.
നമസ്കാരം, ശ്രീ പി സി ജോസ് കുട്ടി, സ്വാഗതം എസ് ബി എസ് മലയാളത്തിലേക്ക്. ടിഷ്യൂ കൾച്ചർ ഉപയോഗിച്ചുകൊണ്ട് വിവിധ തരം കാർഷിക വിഭവങ്ങൾ കൃഷി ചെയ്യാറുണ്ടല്ലോ. അപ്പോൾ പ്രത്യേകിച്ചും ഓസ്ട്രേലിയയിൽ ഇത് ഈ ടിഷ്യൂ കൾച്ചറിന്റെ ഒരു പ്രസക്തിയും വളരെ വലുതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ആദ്യം ഈ ടിഷ്യൂ കൾച്ചർ എന്താണെന്ന കാര്യം ഒന്ന് വ്യക്തമാക്കാമോ?
ടിഷ്യൂ കൾച്ചർ എന്ന് പറയുന്നത് നമ്മൾ ആർട്ടിഫിഷ്യലായിട്ട് പ്ലാന്റ്സിന്റെ ടിഷ്യൂസ്, അതായത് ചെറിയ ചെറിയ ഭാഗങ്ങൾ, ഇലയുടെയോ പൂവിന്റെയോ തണ്ടിന്റെയോ ഒക്കെ ചെറിയ ഭാഗങ്ങൾ, ഒരു അനുവാദം എന്താണ് അങ്ങനെയൊക്കെ അറിയാവുന്ന ഒരു മീഡിയത്തിൽ, അസുഖങ്ങളൊന്നും ഇല്ലാത്ത ഒരു സെറ്റപ്പിൽ, അതുപോലെ തന്നെ ഇതിനെ കാലാവസ്ഥ അനുകൂലീകരിച്ചിരിക്കുന്ന, നമ്മുടെ ടെമ്പറേച്ചർ, ഹ്യൂമിഡിറ്റി, ലൈറ്റ് ഇതെല്ലാം കൺട്രോൾ ചെയ്തിരിക്കുന്ന ഒരു ലബോറട്ടറി സെറ്റപ്പിൽ ഇങ്ങനെ വളർത്തുന്ന ഒരു പ്രക്രിയയാണ് ടിഷ്യൂ കൾച്ചർ എന്ന് പറയുന്നത്.
ഇപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ കേരളത്തിലെ ഒരു ഡെലിക്കസി എന്ന് തന്നെ നമുക്ക് പറയാവുന്ന ഏത്തപ്പഴം, ഏത്തവാഴ കൃഷി ചെയ്യുന്നത് വളരെ വിരളമാണ്. അതുപോലെ തന്നെ നമുക്ക് ഏത്തപ്പഴം നമുക്ക് ലഭിക്കുന്നതും വളരെ വിരളമായി മാത്രം കണ്ടുവരുന്ന ഒന്നാണ്. അപ്പൊ അത് ടിഷ്യൂ കൾച്ചറിലൂടെ വികസിപ്പിച്ച് കഴിഞ്ഞ കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് മെൽബണിൽ ഞങ്ങൾ പലയിടങ്ങളിലും ഞങ്ങൾക്ക് അത് ലഭിച്ചിരുന്നു. അത് എത്തിക്കാൻ സാധിച്ചിരുന്നതിന്റെ വലിയൊരു പങ്ക് ജോസൂട്ടി വഹിച്ചിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയാണ് ഏത്തവാഴ ഇത്തരത്തിൽ കൃഷി ചെയ്യാൻ സാധിക്കുന്നത് എന്ന കാര്യം ഒന്ന് പറയാമോ?
ഏത്തവാഴ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ സല്ലു പറഞ്ഞ വളരെ ശരിയാണ്. ഇപ്പം ഇവിടെ ഏത്തവാഴ കൃഷിക്ക് ഉണ്ടായിരുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ വിത്തിന്റെ ദൗർലഭ്യം. അതായത് നമ്മൾ നാട്ടിൽ നമ്മൾ മലയാളത്തിൽ പറയും വിത്തിന് നമ്മൾ പറയും ഏത്തവാഴയുടെ ബിറ്റ്സ് അഥവാ സക്കേഴ്സ് എന്നാണ് ഇംഗ്ലീഷ് പറയുക. അപ്പൊ അത് കിട്ടാനില്ലായിരുന്നു. അപ്പൊ ഇതിന്റെ ചവിട്ടിയിൽ നിന്ന് പൊട്ടി മുളച്ചു വരുന്ന പുതിയ തൈകളാണല്ലോ നമ്മൾ കൃഷി ചെയ്യാൻ വേണ്ടിയിട്ട് സാധാരണ ഉപയോഗിക്കുന്നത്. അപ്പൊ ഈ ഏത്തവാഴ കൃഷി ഇവിടെ വ്യാപകമല്ലാത്തതുകൊണ്ട് ഈ വാഴക്കുഞ്ഞ് ലഭിക്കാനുള്ള സാഹചര്യമില്ലായിരുന്നു. അപ്പൊ അങ്ങനെയുള്ള ഒരു സെറ്റപ്പിൽ, അങ്ങനെയുള്ള ഒരു സിറ്റുവേഷനിലെ ഏറ്റവും ഉപയുക്തമായ ഒരു മാർഗമാണ് ടിഷ്യൂ കൾച്ചർ എന്ന് പറയുന്നത്. അപ്പൊ നമുക്കൊരു 10 or 20 വാഴ വിത്തുണ്ടെങ്കിൽ നമുക്കതിനെ ഒരു വർഷം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് ഒരു 10,000 or 20,000 ആക്കാൻ സാധിക്കും. അതാണ് ടിഷ്യൂ കൾച്ചറിന്റെ വലിയൊരു ഉപയോഗം നേന്ത്രവാഴ കൃഷിയെ സംബന്ധിച്ചിടത്തോളം ഓസ്ട്രേലിയയിൽ. മറ്റൊരു ആസ്പെക്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ കിട്ടിയിരുന്ന വിത്തുകൾ തന്നെ, ഇപ്പം ആരുടെങ്കിലും ബാക്ക് യാർഡിലുള്ള വാഴകൾ, അല്ലാതെ ഫാമായിട്ട് അങ്ങനെ ഇവിടെ ഇല്ലാത്തത് കൊണ്ട് ബാക്ക് യാർഡ് ബനാനയായിട്ട് ആൾക്കാർ വളർത്തിയിരുന്നതാണ്. അപ്പൊ ഒന്നോ രണ്ടോ വാഴ നമ്മുടെ വീടിന്റെ പുറകെ നിൽക്കുന്നത്, അതേ ചിലപ്പോ 5 or 6 വിത്തുണ്ടായിരിക്കും. പക്ഷെ നമ്മളൊരു ഫാമിലിയെ മാതിരി അതിനുള്ള കെയർ കൊടുക്കുന്നില്ല. അതിനെ രോഗപ്രതിരോധത്തിനോ അതുപോലെ ക്രമമായിട്ട് വളം ചെയ്യുന്നതിനോ അങ്ങനെയൊന്നും ചെയ്യാതിരിക്കുന്നത് കൊണ്ട് ഉള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ കൂടുതൽ രോഗങ്ങൾ ഇത് കാണും. അപ്പൊ അങ്ങനെ നെഗ്ലക്റ്റഡ് ബനാന ആയിരിക്കും സാധാരണ അവൈലബിൾ ആയിട്ടുണ്ടാകുക. അപ്പൊ അങ്ങനെ വരുന്നിടത്ത് നമുക്ക് ചെയ്യാനുള്ളത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ നിന്ന് നല്ല വിത്തിൽ തുടങ്ങിയാലേ നമുക്ക് നല്ല ഫലം കിട്ടും. അപ്പൊ ടിഷ്യൂ കൾച്ചറിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു ഫോട്ടോകോപ്പിംഗ് പ്രോസസ് പോലെ സദൃശമാണ്. അപ്പൊ നമ്മൾ തുടങ്ങുന്ന മെറ്റീരിയൽ എന്താണോ അതിനെ നമ്മളൊരു ഫോട്ടോ കോപ്പി ചെയ്യുന്ന മാതിരി മൾട്ടിപ്ലൈ ചെയ്തെടുക്കുന്ന ഒരു പ്രോസസ്സാണ് ടിഷ്യൂ കൾച്ചർ. അപ്പം ഇങ്ങനെ അസുഖമൊക്കെ ഉള്ള ബനാനയാണെങ്കിൽ അപ്പൊ അതിൽ നിന്ന് നമ്മൾ രോഗം വിമുക്തമാണെന്ന് നമ്മൾ സയന്റിഫിക്കലി അത് കണ്ടുപിടിച്ചതിന് ശേഷം, അതായത് ഡിസീസ് ഇൻഡെക്സിംഗ് എന്ന് പറയും, അസുഖം ഉണ്ടോ ഇല്ലയോ എന്ന് ലബോറട്ടറി പരിശോധനയിൽ തീരുമാനിച്ചിട്ട് അതിനകത്ത് മേജർ അസുഖങ്ങൾ ഇല്ലാത്തത് എന്ന് പറഞ്ഞാൽ, ബനാനയെ സംബന്ധിച്ചിടത്തോളം 1-2 കില്ലർ ഡിസീസസ് ഉണ്ട്. 1 ബഞ്ചി ടോപ്പ് എന്ന് പറയുന്ന ഒരു വൈറസ് അസുഖം. അപ്പൊ ഈ വൈറസ് അസുഖം ഉണ്ടെങ്കിൽ അത് വിത്തിലൂടെ പടരും. അതുകൊണ്ട് അതില്ല എന്ന് നമ്മൾ ലബോറട്ടറി പരിശോധനയിൽ വ്യക്തമാക്കി ഇരിക്കണം 1. പിന്നെ 2 മറ്റൊരു അസുഖം, മേജർ അസുഖമാണ് ബനാമ ഡിസീസ്. അത് ഫ്യൂസേറിയം എന്ന് പറയുന്ന ഒരു ഫംഗസ് ഉണ്ടാക്കുന്ന രോഗമാണ്. അപ്പൊ ഈ രോഗം സാധാരണ മണ്ണിലൂടെ പടരുന്നതാണ്. അപ്പൊ മണ്ണിലൂടെ വിത്തിൽ വന്നു കഴിഞ്ഞാൽ അതൊരു സിസ്റ്റമിക് ഫംഗസ് ആണ്. അപ്പൊ അത് ഈ ചെടിയില് ഇങ്ങനെ ഉണ്ടാവുന്നിട്ട് ചെടിക്കകത്തോടെ വളർന്നിട്ട് ഇത് അസുഖം ഉണ്ടാക്കും. അപ്പൊ ഒരു പ്രാവശ്യം ഇത് മണ്ണിൽ നിന്ന് ചെടിയിൽ കയറി കഴിഞ്ഞാൽ ഇത് ചെടിയിൽ നിലനിൽക്കും. അപ്പൊ അങ്ങനെയുള്ളൊരു ഫംഗസ് ആണ് ഈ ഫ്യൂസേറി എന്ന് പറയുന്നത്, ഈ ബനാമ ഡിസീസ് കോസ് ചെയ്യുന്നത്. ഇപ്പൊ വലിയ പ്രശ്നമായിട്ട് ഇവിടെ ഡിസ്കസ് ചെയ്യുന്ന കാര്യമാണ് നോർത്ത് ക്യൂൻസ്ലാൻഡില്. അത് നമ്മൾ എടുക്കുന്ന വിത്തിൽ ഇല്ല എന്ന് ഉറപ്പുവരുത്തണം. അപ്പൊ ഇങ്ങനെയുള്ള പരിശോധനകളെല്ലാം കഴിഞ്ഞിട്ടാണ് നമ്മൾ ആ വിത്തിനെ ടിഷ്യൂ കൾച്ചർ സിസ്റ്റത്തിലേക്ക് കൊണ്ടുവരുന്നത്.
ഓക്കെ, ഇപ്പം ആദ്യമേ ജോസൂട്ടി പറഞ്ഞു ഇത് നമ്മൾ എന്തെങ്കിലും ഒരു പൂവിന്റെയോ അല്ലെങ്കിൽ ഒരു ഫ്രൂട്ടിന്റെയോ എന്തിന്റെയെങ്കിലും ഒരു ഒരു അംശം അതിലേക്ക് ഇട്ട് കഴിഞ്ഞിട്ടാണ് ഇതിനെ ടിഷ്യൂ കൾച്ചർ ചെയ്ത് അത് വികസിപ്പിക്കുന്നത്. അപ്പൊ ഇപ്പൊ ഏത്ത വാഴയെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നാട്ടിൽ നിന്ന് ഇത് ഇങ്ങോട്ടേക്ക് ഒരു തരത്തിലും കടത്തിവിടുന്ന ഒന്നല്ല. അപ്പൊ നമുക്ക് എങ്ങനെയാ അതിനെ ഇവിടെ ഡെവലപ്പ് ചെയ്യാൻ സാധിക്കുന്നത്?
നാട്ടിൽ ഇങ്ങോട്ട് കടത്തിവിടാത്തതിന്റെ കാരണം ഈ അസുഖം പ്രതിരോധിക്കുക എന്നുള്ളതാണ്. നാട്ടിലെ അസുഖങ്ങൾ ഇവിടെ ഇല്ല, അതുകൊണ്ടാണ് ബയോസെക്യൂരിറ്റി സിസ്റ്റം അനുസരിച്ച് നാട്ടിൽ നിന്ന് വാഴ ഇങ്ങോട്ട് കൊണ്ടുവരാൻ അനുവദിക്കുക. കാരണം വാഴ ഇവിടുത്തെ ഒരു പ്രധാന കൃഷിയാണ്. ഇപ്പൊ ക്യൂൻസ്ലാൻഡിലെ ഏതാണ്ട് $600 മില്യൺ ഇൻഡസ്ട്രിയാണ് വർഷത്തെ. അപ്പൊ ഇവിടുത്തെ ഒരു മേജർ ഇൻഡസ്ട്രി ആയതുകൊണ്ട് ഇവിടെ വളരെ കെയർഫുൾ ആയിട്ടാണ് ഗവൺമെന്റ് ഇത് അതിന്റെ ബയോസെക്യൂരിറ്റി കൈകാര്യം ചെയ്യുന്നത്. അപ്പൊ അത് എല്ലാരും മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ഈ ഏത്തവാഴ ഇവിടെ രണ്ടു മൂന്നിനം ഏത്തവാഴ ഇവിടെ ഉണ്ട്. ഹോൺ പ്ലാന്റൈൻ, ഫ്രഞ്ച് പ്ലാന്റൈൻ, ഇങ്ങനെ ഒന്ന് രണ്ടിനം ഏത്തവാഴ ഇവിടെ ഉണ്ട്. ഹോൺ പ്ലാന്റൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ കായുള്ളതാണ്. ഇപ്പൊ അത് നമ്മൾ സാധാരണ നാട്ടിലെ ഏത്തപ്പഴം പോലെ വാഴച്ചുണ്ടും ഒക്കെ ഉള്ളതാണ്.
അപ്പൊ ഇവിടെ വളർന്നുന്ന ഒരു വിഭാഗത്തിൽപ്പെട്ട ഏത്തവാഴയിൽ നിന്ന് തന്നെയാണ് അത് ടിഷ്യൂ കൾച്ചർ ചെയ്തുണ്ടാക്കുന്നത്.
അതെ അതെ, ഇവിടെ ഉണ്ടായിരുന്ന ഏത്തവാഴ എന്നല്ല, അത് പുറത്തുനിന്ന് കൊണ്ടുവന്നല്ല. ഇവിടെ ഓസ്ട്രേലിയയില് അങ്ങിങ്ങായിട്ട് പല ആൾക്കാരും പറഞ്ഞ ഐലൻഡേഴ്സിന്റെ ഒക്കെ ഒരു ഫുഡാണിത്. അപ്പൊ അതുകൊണ്ട് ഐലൻഡേഴ്സ് പണ്ട് കാലങ്ങളിൽ ഇങ്ങനെ വാഴകൾ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പൊ ഈ പപ്പുവ ന്യൂഗിനി അങ്ങനെയുള്ള ഐലൻഡ്സാണ് വാഴയുടെ ഉത്ഭവ കേന്ദ്രം. അപ്പം അതുകൊണ്ട് ഈ പപ്പുവ ന്യൂഗിനി എന്നൊക്കെ ഉള്ള ഒത്തിരി ആൾക്കാർ പണ്ട് കാലത്ത് ഈ ക്വാറന്റൈൻ ഒക്കെ ഇത്രയും ശക്തമായിട്ട് തുടങ്ങുന്നതിന് മുമ്പ് പലയിനം വാഴകൾ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. ഇപ്പം ഓസ്ട്രേലിയയില് ക്യൂൻസ്ലാൻഡിലാണ് വാഴയുടെ ഏറ്റവും കൂടുതൽ കൃഷിയുള്ളതും അതുപോലെ തന്നെ വാഴയുടെ റിസർച്ച് നടക്കുന്നതും ക്യൂൻസ്ലാൻഡിൽ തന്നെ. അപ്പൊ ഇവിടെ റിസർച്ച് സെന്ററിൽ 1200 പരം വാഴ വിത്തുകൾ ലഭ്യമാണ്. അപ്പൊ അതിനകത്ത് ഈ ഏത്തവാഴയുണ്ട്. പിന്നെ ഇവിടെ ലോക്കലായിട്ട് ഈ നോർത്ത് ക്യൂൻസ്ലാൻഡ് ഏരിയയില് പല ആൾക്കാരുടെയും വീട്ടിൽ കൂടെയുണ്ട്. അതായത് പ്രത്യേകിച്ച് ഈ ഐലൻഡേഴ്സ് കൊണ്ടുവന്നു ആയിരിക്കണം, അതിനാണ് സാധ്യത. പിന്നെ അതിങ്ങനെ ആൾക്കാർ ഇപ്പൊ മലയാളികളുടെ തന്നെ പല മലയാളികളുടെ വീട്ടിൽ ഒന്ന് രണ്ടും വാഴയുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ഒരു സാധ്യത ഉള്ളതുകൊണ്ട് അവിടുന്ന് ഒരു 10 വിത്തെടുത്താലും മതി ഇത് ടിഷ്യൂ കൾച്ചർ ചെയ്ത് 100, 500, 1000 ഒക്കെ ആക്കാൻ വേണ്ടി ഇപ്പൊ ഒരു വർഷം.
ഓക്കെ, അപ്പം അത്തരത്തില് അപ്പൊ ഇനി നമുക്ക് ഏത്തവാഴ അവിടെ കൃഷി ചെയ്യുക, അതുപോലെ തന്നെ നമുക്ക് ഏത്തപ്പഴം കൂടുതൽ ഇനിയും വരുന്ന നാളുകളിൽ നമുക്ക് പ്രതീക്ഷിക്കാം അല്ലെ?
അതിനുള്ള സാധ്യതകളുണ്ട്. കാരണം ഇതിന് ടിഷ്യൂ കൾച്ചർ ചെയ്ത് ഉണ്ടാക്കി ഒരു ഈ ഫാം നമ്മുടെ മലയാളികൾ തന്നെയാണല്ലോ, അവരിതിനെ ഊർജിതമാക്കാനുള്ള ശ്രമമാണെന്നാണ് കേൾക്കുന്നത്. അപ്പൊ അങ്ങനെ കൃഷി ഊർജിതമാക്കുകയാണെങ്കിൽ കൂടുതൽ ഏത്തക്ക ഉണ്ടാകാനും അത് എത്തിപ്പെടാനും സാധ്യതയുണ്ട്.
തീർച്ചയായിട്ടും നമ്മൾ ഏത്തക്കയുടെ കാര്യം പറഞ്ഞു, അതുപോലെ കേരളത്തിൽ നിന്നുള്ള മറ്റ് ഏതൊക്കെ തരം പഴങ്ങളും പച്ചക്കറികളും അല്ലെങ്കിൽ ഏതൊക്കെ കാർഷിക വിഭവങ്ങൾ ഇത്തരത്തിൽ കൃഷി ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്?
ഇതുപോലെ തന്നെ ഏത് ചെടിയെയും ഇതുപോലെ നമുക്ക് ടിഷ്യൂ കൾച്ചർ ചെയ്യാമെന്നാണ് തത്വത്തിൽ. തിയറട്ടിക്കലി ഇറ്റ് ഈസ് പോസിബിൾ. പക്ഷെ ഇതിന്റെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളത് എത്രമാത്രം സ്റ്റാൻഡേർഡൈസ് ചെയ്തിട്ടുണ്ട് അതിനുള്ള സിസ്റ്റംസ് എന്നുള്ളതിനനുസരിച്ചിരിക്കും അതിന്റെ കൊമേഴ്ഷ്യൽ ആപ്ലിക്കേഷൻ. അപ്പം ഇപ്പൊ ഫോർ എക്സാമ്പിൾ പപ്പായ ഇവിടെ ടിഷ്യൂ കൾച്ചർ ചെയ്യുന്നുണ്ട്. അറ്റ്ലീസ്റ്റ് ഒരു കമ്പനി നോർത്ത് ക്യൂൻസ്ലാൻഡ് പപ്പായ കൊമേഴ്ഷ്യലായിട്ട് ടിഷ്യൂ കൾച്ചർ ചെയ്ത് അവരുടെ വലിയ ഫാമിൽ ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ ചേമ്പ് താരോ ഞാൻ വളരെ വിശാലമായിട്ട് ടിഷ്യൂ കൾച്ചർ ചെയ്ത് എൻ്റെ ഒരു പ്രീവിയസ് വർക്കിൽ ഞാൻ കൊടുത്തിരുന്നതാണ്. അതുപോലെ തന്നെ ഇഞ്ചി ഇവിടെ ടിഷ്യൂ കൾച്ചർ ചെയ്യുന്നുണ്ട്, മഞ്ഞൾ ചെയ്യുന്നുണ്ട്. ഇതെല്ലാം ടിഷ്യൂ കൾച്ചർ ചെയ്യാവുന്നതാണ്, പക്ഷെ അതിന് ചില സാങ്കേതിക പ്രശ്നങ്ങളുണ്ട്. ഫോർ എക്സാമ്പിൾ ഇപ്പൊ ഇഞ്ചി പപ്പായ താരോ ഒക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് ചെയ്യാം, ബനാന മാതിരി തന്നെ. അതേസമയത്ത് ഇഞ്ചിയുടെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇഞ്ചി നമ്മൾ ടിഷ്യൂ കൾച്ചർ ചെയ്ത് ആദ്യത്തെ ഒരു വർഷം കൊണ്ട് നമുക്ക് മറ്റോ പോലെ വിളവ് കിട്ടുകയില്ല. അപ്പൊ ആദ്യത്തെ ഒരു വർഷം കൊണ്ട് നമുക്ക് വിത്ത് ഉണ്ടാക്കാനേ പറ്റുള്ളൂ. പക്ഷെ പിന്നെ രണ്ടാം വർഷം ആ വിത്ത് ഉപയോഗിച്ച് കഴിയുമ്പോൾ നമ്മൾ സാധാരണ കാണുന്ന മാതിരി വലിയ ഇഞ്ചി നമുക്ക് കൃഷി ലഭിക്കും. അപ്പൊ അങ്ങനെയുള്ള വ്യത്യാസങ്ങളുണ്ട്. അപ്പൊ അതുകൊണ്ട് ഓരോ സസ്യവിഭാഗങ്ങൾ നമ്മൾ എടുക്കുന്നതിനനുസരിച്ച് അതിന്റെ കണ്ടീഷൻസ് സ്റ്റാൻഡേർഡൈസ് ചെയ്ത് അതിന്റെ ഡെവലപ്മെന്റ് മനസ്സിലാക്കിയിട്ട് വേണം ചെയ്യാൻ. അപ്പൊ ഇഞ്ചി നാളെ വാഴ ചെയ്യുന്നവർ ഇന്ന് ചെയ്ത് കഴിഞ്ഞാൽ 6 മാസം കഴിയുമ്പോൾ നമുക്ക് വിളവെടുക്കാന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ സാധിക്കാത്ത ഒരു കാര്യമാണ്. പക്ഷെ നമ്മൾ കൂടുതൽ സിസ്റ്റംസ് സ്റ്റാൻഡേർഡൈസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ അത് നടക്കും, പക്ഷെ അതിൽ കൂടുതൽ റിസർച്ച് ചെയ്യേണ്ട ആവശ്യമുണ്ട്.
ഓക്കെ, അപ്പൊ നമുക്ക് എല്ലാ തരത്തിലുള്ള പഴങ്ങളും അല്ലെങ്കിൽ പച്ചക്കറികളും അല്ലെങ്കിൽ എല്ലാ തരം കാർഷിക വിഭവങ്ങളും ടിഷ്യൂ കൾച്ചറിലൂടെ വികസിപ്പിക്കാൻ സാധിക്കുമോ?
തിയററ്റിക്കലി എല്ലാം വികസിപ്പിക്കാൻ സാധിക്കും. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അതിന്റെ സിസ്റ്റംസ്, ടിഷ്യൂ കൾച്ചർ സിസ്റ്റവും അത് കഴിഞ്ഞ് വളർത്തുന്ന സിസ്റ്റവും, ഞാൻ ഇഞ്ചിയുടെ എക്സാമ്പിൾ പറഞ്ഞ മാതിരി എല്ലാം സ്റ്റാൻഡർഡൈസ് ചെയ്ത് കഴിഞ്ഞാലേ അത് എത്രമാത്രം കൊമേഴ്ഷ്യൽ ആകും എന്നറിയാൻ പറ്റുള്ളൂ. അപ്പൊ നമ്മൾ അതെല്ലാം സ്റ്റാൻഡർഡൈസ് ചെയ്ത് കഴിഞ്ഞാൽ കൊമേഴ്ഷ്യൽ ആണല്ലോ. ഞാനൊരു 100-ലധികം ചെടികൾ ഇതുപോലെ പല ഉപയോഗത്തിനായിട്ട് കൃഷിക്കായിട്ടും അതുപോലെ പൂച്ചെടികളായിട്ടും അങ്ങനെയുള്ള കാര്യങ്ങൾ പല ഏരിയയിൽ വർക്ക് ചെയ്തിരുന്ന സമയത്ത് ടിഷ്യൂ കൾച്ചർ ചെയ്ത് കൊമേഴ്ഷ്യലായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം അതിനോ എല്ലാത്തിനും ഏറ്റക്കുറച്ചിലുണ്ട്. അതിനനുസരിച്ച് നമ്മൾ വിലയുടെ വ്യത്യാസം വരും. ഇപ്പം വാഴ വിത്തിൻ കിട്ടുന്ന വിലയ്ക്ക് നമുക്കൊരു അവിടെ മെൽബണിലുള്ള ഒരു പൂച്ചെടി കിട്ടാൻ സാധ്യതയില്ലെന്ന് പറഞ്ഞ ഒരു മരമാണെന്ന് വെച്ചു. അവിടെ കിട്ടുന്ന ഒരു ഓർണമെന്റൽ ആയിട്ടുള്ള ഒരു ഓക്ക്, അതിന് നമ്മൾ ചിലപ്പോൾ 75 ഡോളർ കൊടുക്കേണ്ടി വരും ഒരു ടിഷ്യൂ കൾച്ചർ ഡെവലപ്പ് ചെയ്ത ഒരു തൈ കിട്ടാൻ വേണ്ടിയിട്ട്. അതേസമയത്ത് വാഴ നമുക്ക് 3 ഡോളറിന് ഒരു വാഴ വിത്ത് ഇവിടെ ലഭിക്കും ടിഷ്യൂ കൾച്ചർ ചെയ്ത്. അങ്ങനെയുള്ള വ്യത്യാസങ്ങൾ വരും. കാരണം അതിന്റെ ഡെവലപ്പ് ചെയ്തെടുക്കാനുള്ള ബുദ്ധിമുട്ടിനനുസരിച്ച് ഇതിന്റെ വിലയിൽ വ്യത്യാസം വരും. അപ്പൊ നമ്മൾ കൃഷിക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ ലാർജ് സ്കെയിൽ ബ്രോഡ് ഏക്കർ ക്രോപ്പ് ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇപ്പൊ കപ്പയോ വാഴയോ അതുപോലെ 100 കണക്കിന് ഏക്കർ ചെയ്യണമെങ്കിൽ നമുക്ക് വളരെ ചുരുങ്ങിയ ചെലവിൽ ഇത് ടിഷ്യൂ കൾച്ചർ ചെയ്ത് ഉണ്ടാക്കാൻ പറ്റുന്നതാണെങ്കിലേ അത് നമുക്ക് കൃഷിക്ക് ഉപയോഗിക്കാൻ
പറ്റുള്ളൂ. ഓക്കെ, ജോസൂട്ടി പറഞ്ഞു പലതരത്തില് നമുക്ക് കാർഷിക വിഭവങ്ങൾ എങ്ങനെ വേണമെങ്കിലും നമുക്ക് ടിഷ്യൂ കൾച്ചർ ചെയ്ത് മൾട്ടിപ്ലൈ ചെയ്ത് അതിനെ പെട്ടെന്ന് ഫലം അണിയുന്നതൊക്കെ രീതിയിൽ രോഗം ഉണ്ടാവാത്ത രീതിയിൽ കൃഷി ചെയ്യാവുന്നതാണ് ടിഷ്യൂ കൾച്ചർ. അപ്പോൾ ഇതിന്റെ പ്രധാനപ്പെട്ട ഗുണങ്ങൾ എന്തൊക്കെയാണ് ഈ ടിഷ്യൂ കൾച്ചർ ചെയ്യുന്നത് കൊണ്ടുള്ളത്?
ടിഷ്യൂ കൾച്ചർ പ്രധാനമായിട്ടും ഒന്ന്, നമുക്ക് വി കൻ പ്രൊഡ്യൂസ് ഇറ്റ് ഇൻ ലാർജ് നമ്പേഴ്സ് ഇൻ എ സ്മോൾ സ്പേസ് ആൻഡ് ഷോർട്ട് ടൈം. അതായത് നമ്മൾ ടിഷ്യൂ കൾച്ചർ ചെയ്യുമ്പോഴത്തേക്കും വാഴയാണെങ്കിൽ നമുക്ക് ഒരു 100 വാഴയെന്ന് നമുക്ക് 100,000 വാഴ ഒരു 12 മാസം കൊണ്ട്, 100,000 വാഴത്തെ നമുക്ക് ഒരു 12 മാസം കൊണ്ട് ചെറിയൊരു ലബോറട്ടറിയിൽ ഉണ്ടാക്കാൻ പറ്റും. പിന്നെ ഒന്ന്, നമ്മൾ ഉണ്ടാക്കുന്ന പ്ലാന്റ്സ് യൂണിഫോം ആയിരിക്കും. എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മളൊരു ഹൈ യീൽഡ് എന്ന് പറഞ്ഞാൽ സാധാരണ വാഴ 25 കിലോയാണ് ഉണ്ടാക്കുന്നത്. നമുക്ക് നമ്മുടെ ഫാമില് 1-2 വാഴകൾ നമ്മൾ കണ്ടു, അതിലൊരു 35-40-45 കിലോ വിളയുന്നുണ്ട്. അപ്പൊ അങ്ങനെ ഉള്ള വാഴ നല്ല ആരോഗ്യപ്രദമാണെങ്കിൽ അതിന് നമ്മൾ ടിഷ്യൂ കൾച്ചർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഉണ്ടാക്കുന്നത് അതേ ഹൈ യീൽഡിങ് വെറൈറ്റി ആയിരിക്കും പുറത്തു വരുന്നത്. എന്നാൽ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം ഒരു ഫോട്ടോ കോപ്പിംഗ് മാതിരിയുള്ള പരിപാടിയാണ് ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് ടിഷ്യൂ കൾച്ചർ പ്രോപ്പറായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന മെറ്റീരിയലിന്റെ അതേ ഗുണം നമ്മുടെ വിത്തനങ്ങളിൽ ഉണ്ടാവും. അപ്പൊ അതാണ്, അപ്പൊ യൂണിഫോം ആയിട്ടുള്ള പ്ലാന്റിങ് മെറ്റീരിയൽ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. അതാണ് മറ്റൊരു അഡ്വാൻറ്റേജ്. ഇതുപോലെ തന്നെ ചില ചെടികളിൽ, പപ്പായ ഒരു എക്സാമ്പിൾ ആണ് അതിന്, ആണും പെണ്ണും പിന്നെ ആൺപൂവും പെൺപൂവും ഉണ്ടാക്കുന്ന ആയിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ ഹെർമാഫ്രോഡൈറ്റ്, രണ്ട് സെക്സും ഒരേ പ്ലാന്റിൽ, രണ്ട് തരം പൂവും ഒരേ പ്ലാന്റിൽ ഉണ്ടാക്കുന്ന തരം ചെടികളുണ്ട്. അപ്പം ഇതിനകത്ത് നമ്മളിപ്പോ ഈ ബൈസെക്ഷൽ പ്ലാന്റ്സ് അല്ലെങ്കിൽ ഹെർമാഫ്രോഡൈറ്റ് പപ്പായ ഉപയോഗിച്ച് ടിഷ്യൂ കൾച്ചർ തുടങ്ങി കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നതെല്ലാം ഹെർമാഫ്രോഡൈറ്റ് ആയിരിക്കും. അപ്പൊ നമുക്ക് ഒരു പപ്പായ തൈ നട്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് നമുക്കൊരു ബൈസെക്ഷൽ പ്ലാന്റ് ആണ് കിട്ടുന്നതെന്നുള്ള ഒരു ഗ്യാരണ്ടി ഉണ്ട്. അതാണ് മറ്റൊരു വലിയ അഡ്വാൻറ്റേജ്. പിന്നെ ഉള്ളൊരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഫാം പ്രൊഡക്ടിവിറ്റി, എഫിഷ്യൻസി, പ്രോഫിറ്റ് ഇൻക്രീസ് ചെയ്യാം. അതെങ്ങനെയാ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ നമ്മൾ ടിഷ്യൂ കൾച്ചർ വാഴ ഉപയോഗിച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ തുടങ്ങുന്നത് ഒരു നല്ല മെറ്റീരിയൽ എന്നാണ്. വി സ്റ്റാർട്ട് വിത്ത് ഹൈ യീൽഡിങ് ബെറ്റർ യീൽഡിങ് ബനാന വിച്ച് ഇസ് ഹെൽത്തി. അതിൽ നിന്ന് നമ്മൾ ഉണ്ടാക്കുമ്പോഴത്തേക്ക് ഒരു ബെറ്റർ യീൽഡിങ് യൂണിഫോം ആയിട്ട് ബെറ്റർ യീൽഡിങ് ആയിട്ടുള്ള, അതായത് നമ്മൾ തുടങ്ങുന്ന ഒരു 35 കിലോയുടെ കൊല ഉണ്ടാക്കിയ വാഴയെന്നാണെങ്കിൽ നമ്മൾ ഉണ്ടാക്കുന്നത് വിത്തുകളെല്ലാം മിക്കവാറും 35 കിലോ അല്ലെങ്കിൽ 35-36 ആ റേഞ്ചിൽ, ആ 35-ന് അടുത്ത് പ്രൊഡ്യൂസ് ചെയ്യുന്നതായിരിക്കും. അതുപോലെ തന്നെ ഈ ടിഷ്യൂ കൾച്ചർ ചെടികൾ വളരുമ്പോൾ നമ്മൾ ടിഷ്യൂ കൾച്ചർ യൂണിഫോം ആയതുകൊണ്ട് എല്ലാം ഒരേ തരത്തിലുള്ള നമ്മൾ നടുന്നത്, ഒരേ പൊക്കം ഒരേ വണ്ണം അതുപോലെയുള്ള നമ്മൾ നടുന്നത് ഒരേ ഏജ് ഗ്രൂപ്പ്. അപ്പൊ അതെല്ലാം വളരുന്നത് ഈ വാഴ വളരുമ്പോൾ 5-6 മാസം കൊണ്ടാണല്ലോ ഇത് വളർന്നു വന്ന് കൊലയ്ക്കുന്നത്. അപ്പൊ ഈ 5-6 മാസം നമ്മൾ അതിന് കെയർ കൊടുക്കുന്നത് നമ്മൾ ഒരേ രീതി ചെയ്താൽ മതി. അത് ആ യൂണിഫോമിറ്റി കൊണ്ട് ഉണ്ടാകുന്ന അഡ്വാൻറ്റേജ്. അപ്പൊ നമ്മൾ മാനേജ്മെന്റ് കോസ്റ്റും കുറയും. അപ്പൊ ഈ ആവറേജ് യീൽഡ് ഇൻക്രീസ് ചെയ്യും ഫോർ ദി ഹോൾ ഫാം. അതുപോലെ തന്നെ ടോട്ടൽ പ്രൊഡക്ടിവിറ്റി ഫോർ ദി ഹോൾ ഫാം ഇൻക്രീസ് ചെയ്യും. ഓ, ഇപ്പോ പ്രൊഡക്ടിവിറ്റി പെർ യൂണിറ്റ് ഏരിയ ഇൻക്രീസ് ചെയ്യും. അതിന്റെ മറ്റൊരു ഗുണം എന്ന് പറഞ്ഞാൽ മാനേജ്മെന്റ് കോസ്റ്റ് റെഡ്യൂസ് ചെയ്യും. അപ്പൊ അങ്ങനെ ഈ 3 കാര്യങ്ങളും കൂടെ വരുമ്പോഴത്തേക്കും നമുക്ക് കൂടുതൽ പ്രോഫിറ്റബിൾ ആയിട്ട് കൃഷി ചെയ്യാൻ പറ്റും. പിന്നെ നമ്മള് ചെടി തൈകൾ സാധാരണ പ്ലാന്റ് ചെയ്യുമ്പോൾ, ഇപ്പോൾ വാഴ വിത്ത് പ്ലാന്റ് ചെയ്യുമ്പോഴും നമുക്ക് മോർട്ടാലിറ്റി റേറ്റ് നട്ടിട്ടത് സ്റ്റാർട്ടപ്പ് ചെയ്യുന്ന സമയത്ത് കുറെ ചെടികൾ നഷ്ടപ്പെടാറുണ്ട്. അപ്പൊ ഈ ടിഷ്യൂ കൾച്ചർ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത് കുറയ്ക്കാൻ പറ്റും, അതും പ്രോഫിറ്റ് കൂട്ടുന്ന ഒരു സംഭവമാണ്. ടിഷ്യൂ കൾച്ചറിൽ നിന്ന് വരുന്ന ചെടികൾ ജനറലി ഇറ്റ് ഇസ് ഡിസീസ് ഫ്രീ. അപ്പൊ നമുക്ക് അതൊരു വലിയ അഡ്വാൻറ്റേജ്, നമ്മൾ തുടങ്ങുന്നത് ഒരു ഡിസീസ് ഇല്ലാത്ത ചെടി വെച്ചിട്ടാണ്. അപ്പൊ അത് ഒരു അഡ്വാൻറ്റേജ് ആണ്. പിന്നെ മെൽബൺ ഏരിയയിൽ അതുപോലെ ടെമ്പറേറ്റ് ഏരിയയിലെ കാര്യം പറയുമ്പോഴത്തേക്കും സീസൺസ് നമ്മുടെ പ്രൊഡക്ഷനെ അഫക്ട് ചെയ്യും. അപ്പൊ നമുക്ക് വിത്ത് ഉണ്ടാക്കണമെങ്കിൽ നല്ല സീസണിലെ വിത്തുള്ളൂ പുറത്താണെങ്കിൽ. അതേസമയം ടിഷ്യൂ കൾച്ചറിലാണ് നമ്മളൊക്കെ ടെമ്പറേച്ചറും ഹ്യൂമിഡിറ്റിയും ലൈറ്റും എല്ലാം കൺട്രോൾ ചെയ്യുന്നതുകൊണ്ട് നമ്മുടെ വിത്ത് ഉൽപാദനം ടിഷ്യൂ കൾച്ചർ സംവിധാനത്തിൽ ഈ പുറത്ത് വിന്റർ ആണെങ്കിലും അകത്ത് ഇതിനെ അഫക്ട് ചെയ്യില്ല. ദാറ്റ് ഇസ് അനദർ ബിഗ് അഡ്വാൻറ്റേജ്. അപ്പൊ ഇതൊക്കെയാണ് സം ഓഫ് ദി ഇമ്പോർട്ടന്റ് അഡ്വാൻറ്റേജസ്.
വീടുകളിൽ ഇപ്പൊ നമുക്കറിയാം പല മലയാളികളും ഒരുപാട് വീടുകളിൽ ബാക്ക് യാർഡിൽ കൃഷി ചെയ്യുന്നവരാണ്. അപ്പൊ ഇത്തരത്തിലെ ടിഷ്യൂ കൾച്ചറിലൂടെ നമുക്ക് ഇവിടെ വളരെ വിരളമായി കിട്ടുന്ന ചെടികളും മറ്റും ടിഷ്യൂ കൾച്ചറിലൂടെ നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ സാധിക്കുമോ?
ടിഷ്യൂ കൾച്ചർ ഒരു കോട്ടേജ് ഇൻഡസ്ട്രി ആയിട്ട് നടത്താവുന്ന കാര്യമുള്ളൂ. വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് വീട്ടിൽ എന്ന് പറഞ്ഞാൽ ടിഷ്യൂ കൾച്ചറിന് വേണ്ട പ്രധാനപ്പെട്ട ഉപകരണങ്ങൾ എന്ന് പറയുന്നത് നമുക്കൊരു ഓട്ടോക്ലേവ്, നമ്മുടെ വീട്ടിലെ പ്രഷർ കുക്കറിന്റെ വലിയൊരു രൂപം, അതാണ് നമ്മൾ മീഡിയത്തിനെ സ്റ്റെറിലൈസ് ചെയ്യാനൊക്കെ ഉപയോഗിക്കുന്നത്. അപ്പോൾ അത് നമുക്ക് പ്രഷർ കുക്കറിൽ ചെയ്യാവുന്ന കാര്യമുള്ളൂ. ഇപ്പൊ നമ്മൾ ഒന്നോ രണ്ടോ ഫ്ലാസ്ക് അവയ്ക്കും നമുക്ക് സ്റ്റെറിലൈസ് ചെയ്യേണ്ടത് നമുക്ക് അതിനകത്ത് ചെയ്യാം. പിന്നെ വേണ്ടത് ക്ലീൻ, നമുക്ക് വേണ്ടത് ലാമിനാർ ഫ്ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ലീൻ എയർ, സ്റ്റെറൈൽ എയർ പമ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സിസ്റ്റം എന്ന് പറഞ്ഞാൽ നമുക്ക് ക്ലീൻ ആയിട്ട് കൾച്ചേഴ്സിനെ സ്റ്റെറൈൽ മീഡിയത്തിൽ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു സെറ്റപ്പ്. അതിനുവേണ്ടി നമുക്ക് സ്റ്റെറൈൽ ഹുഡ്സ് വീട്ടിൽ സിമ്പിളായിട്ട് ഉപയോഗിക്കാം, അല്ലെങ്കിൽ ചെറിയ ലാമിനാർ ഫ്ലോസ് അവൈലബിൾ ആണെന്ന് പറഞ്ഞാൽ രണ്ട് ഫീറ്റ് നീളവും അതുപോലെ ഒന്നര ഫീറ്റ് വീതിയുള്ള ലാമിനാർ ഫ്ലോസ് അവൈലബിൾ. അപ്പോൾ നമുക്ക് വീട്ടിലൊരു ചെറിയ മുറിയിൽ തന്നെ സെറ്റപ്പ് ചെയ്യാവുന്ന ഒരു ലബോറട്ടറി സംവിധാനമാണ് ഈ ടിഷ്യൂ കൾച്ചർ എന്ന് പറയുന്നത്. ഒരു ഹോബി ആയിട്ട് നമുക്കത് ചെയ്യാൻ പറ്റുന്നുണ്ട്. നമുക്ക് വേണമെങ്കിൽ വീട്ടില് നമുക്ക് നമ്മുടെ വാഴ ഉണ്ടാക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്ര നിർബന്ധമാണേ ചെയ്യാം, പക്ഷെ കോസ്റ്റ് എഫക്റ്റീവ് അല്ല, അതാണ് അതിന്റെ ഒരു പ്രശ്നം. പിന്നെ നമുക്കിത് കൊമേഴ്ഷ്യലായിട്ട് ഉപയോഗിക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ വീട്ടിലെ എൻവയോൺമെന്റ് ചെയ്യാൻ പറ്റില്ല, കാരണം ദർ ആർ റെഗുലേഷൻസ് അറൌണ്ട് ഇറ്റ്.
ഓക്കെ, ടിഷ്യൂ കൾച്ചർ ഉപയോഗിച്ചുകൊണ്ട് വിവിധതരം കാർഷിക വിഭവങ്ങൾ കൃഷി ചെയ്യുന്നതിനെ കുറിച്ച് ഇത്രയും കാര്യങ്ങൾ എസ് ബി എസ് മലയാളം ശ്രോതാക്കളോട് വിവരിച്ചതിന് വളരെയധികം നന്ദി, ശ്രീ പി സി ജോസുകുട്ടി.
താങ്ക് യു വെരി മച്ച് സാൽവി.
SBS. 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 SBS